إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار سنهام الله سهودرين الله ഉൽമിനെ സംബന്ധിച്ചാണ് നമ്മൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. ഒരാൾ സ്വന്തത്തോട് ചെയ്യുന്ന ദുൽമകളിൽ ഏറ്റവും അപകടം പിടിച്ച ഏറ്റവും ഗൗരവപ്പെട്ട ദുൽമാണ് ശിർക്ക്. അതിൻ്റെ അപകടങ്ങളെക്കുറിച്ച് നമ്മൾ സംസാരിച്ചു. അതുപോലെ തന്നെ ഒരടിമ സ്വന്തത്തോട് ചെയ്യുന്ന ദുൽമകളിൽപ്പെട്ട മറ്റു ചില കാര്യങ്ങൾ കൂടിയുണ്ട്. ഒരു കാര്യം അത്തഅദി അലാ ഹുദൂദില്ല, അള്ളാഹുവിന്റെ അതിർ വരമ്പുകൾ ലംഘിക്കുക എന്നുള്ളതാണ്. അള്ളാഹു തആല ഹലാലാക്കിയിട്ടുള്ള കാര്യങ്ങൾ, അള്ളാഹു തആല ഹറാമാക്കിയിട്ടുള്ള കാര്യങ്ങൾ അള്ളാഹുവിന്റെ അതിർ വരമ്പുകൾ ലംഘിക്കുക, അത് മറികടക്കുക എന്നുള്ളത് ളുൽമാണ് എന്ന് അള്ളാഹു തആല സൂറത്തുൽ ബഖറയിലൂടെ പഠിപ്പിച്ചിട്ടുണ്ട്. തിൽക ഹുദൂദുല്ലാ, അതാകുന്നു അള്ളാഹുവിന്റെ അതിർ വരമ്പുകൾ, അള്ളാഹുവിന്റെ അതിർത്തികൾ അതാകുന്നു. അള്ളാഹു തആല നിക്കാഹുമായി ബന്ധപ്പെട്ടുകൊണ്ട്, തലാഖുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിഷയങ്ങൾ സംസാരിച്ചതിന് ശേഷമാണ് അല്ലാഹു തആല ചില ഹുക്കുമുകളെ കുറിച്ച്, അഹ്കാമുകളെ കുറിച്ച്, ചില വിധിവിലക്കുകളെ കുറിച്ച് സംസാരിച്ചതിന് ശേഷം എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങൾ, എന്തൊക്കെയാണ് ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ എന്നൊക്കെ വിശദീകരിച്ചതിന് ശേഷം അല്ലാഹു തആല പറഞ്ഞു, തിൽക ഹുദൂദുല്ലാ, അതാകുന്നു അള്ളാഹുവിന്റെ അതിർത്തികൾ. ഫലാ തഅതദൂഹ, നിങ്ങൾ അത് ലംഘിക്കാൻ പാടില്ല, അതിനെ മറികടക്കാൻ പാടില്ല. വമൻ യതഅദ ഹുദൂദല്ലാ ഫഔലായിക ഹുമുൽ ളാലിമൂൻ, ആരെങ്കിലും അള്ളാഹുവിന്റെ അതിർ വരമ്പുകളെ മറികടന്നാൽ, അത് ലംഘിച്ചാൽ, അവർ തന്നെയാണ് അക്രമികൾ, ളാലിമുകൾ എന്ന് അല്ലാഹു തആല പഠിപ്പിച്ചു. ഇമാം തബരി റഹിമഹുള്ളാഹി ആയത്തിനെ വിശദീകരിച്ചു കൊണ്ട് പറഞ്ഞു, തിൽക ഹുദൂദുല്ലാ ഹുദൂദുല്ലാ മിമ്മ അഹല്ല ലിഇബാദിഹി വഹറമ അലൈഹിം വമാ അമറ വനഹ, അല്ലാഹു തആല വിരോധിച്ച കാര്യങ്ങൾ, അല്ലാഹു തആല ഹലാലാക്കിയ കാര്യങ്ങൾ, അങ്ങനെ അല്ലാഹു തആല വെച്ചിട്ടുള്ള അതിർ വരമ്പുകൾ ലംഘിക്കുക എന്നാണ് അതിന്റെ അർത്ഥം. ആ അതിർ വരമ്പുകൾ ആരെങ്കിലും ലംഘിച്ചാൽ അവൻ ളാലിമാണെന്ന് അല്ലാഹു തആല പരിചയപ്പെടുത്തി. അല്ലാഹുവിന്റെ നിയമങ്ങൾ പാലിക്കണം. അള്ളാഹു വെച്ചിട്ടുള്ള ഹദ്, ആ അതിർത്തി, ആ അതിർ വരമ്പ് നമ്മൾ മറികടക്കാൻ പാടില്ല, അത് ദുൽമാണ് എന്ന് അള്ളാഹു തആല പരിചയപ്പെടുത്തി. അതുപോലെ തന്നെ മറ്റൊരു കാര്യമാണ് സ്വന്തത്തോട് ചെയ്യുന്ന ദുൽമകളിൽപ്പെട്ട മറ്റൊന്നാണ് അള്ളാഹു തആല സൂറത്തുൽ ബഖറയിൽ തന്നെ പഠിപ്പിച്ചിട്ടുള്ള കാര്യം, വമൻ അദ്ലമു മിമ്മൻ മനഅ മസാജിദ അല്ലാഹ അൻ യുദ്ക്കറ ഫി അസ്മു വസഅ ഫി ഖറബിഹ ഉലൈക മാ കാന ലഹും അൻ യദ്ഖുലുഹ ഇല്ല ഖായിഫീന ലഹും ഫി ദുനിയ ഖിസ്യുൻ വലഹും ഫിൽ ആഖിറത്തി അദാബുൻ അദീം. പള്ളികളെ തൊട്ട്, അള്ളാഹുവിനെ സ്മരിക്കുന്ന പള്ളികളെ തൊട്ട് തടയുക, പള്ളികളിൽ നിന്ന് ആളുകളെ തടയുക, പള്ളി പൊളിക്കാൻ വേണ്ടി, പള്ളി തകർക്കാൻ വേണ്ടി പരിശ്രമിക്കുക. അച്ചരം കാര്യം, അവനേക്കാൾ അക്രമം ചെയ്തിട്ടുള്ളവൻ ആരുണ്ട്, അവനേക്കാൾ ദുൽമ ചെയ്തവൻ ആരുണ്ട് എന്നാണ് അള്ളാഹു തആല ചോദിക്കുന്നത്. അവർക്ക് ദുനിയാവിൽ അപമാനമുണ്ട്, പരലോകത്ത് വമ്പിച്ച ശിക്ഷയുണ്ട് എന്നാണ് അല്ലാഹു തആല താക്കീത് നൽകിയിട്ടുള്ള കാര്യം. പള്ളികളിൽ നിന്ന് ആളുകളെ തടയുക, പള്ളിയെ തകർക്കാൻ വേണ്ടി പണിയെടുക്കുക, അത് വലിയ ദുൽമായിക്കൊണ്ടാണ് വിശുദ്ധ ഇസ്ലാം പഠിപ്പിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുപോലെ തന്നെ മറ്റൊരു ദുൽമാണ് അള്ളാഹു അക്രമി എന്ന് പരിചയപ്പെടുത്തിയിട്ടുള്ള, അള്ളാഹു ദുൽമ അക്രമം എന്ന് പരിചയപ്പെടുത്തിയിട്ടുള്ള മറ്റൊരു കാര്യമാണ്, വമൻ അദ്ലമു മിമ്മൻ ദുക്കിറ ബി ആയാതി റബ്ബി ഫഅഅറദ അൻഹ, അള്ളാഹുവിന്റെ ആയാത്തുകൾ അവർക്ക് കൃത്യമായി ഓർമ്മപ്പെടുത്തി കൊടുത്തു, അവർക്കതിലുള്ള ഉത്ബോധനം ലഭിച്ചു, എന്താണ് റബ്ബിന്റെ ആയാത്തുകൾ എന്ന് അവർക്ക് വ്യക്തമായതിനു ശേഷം ഫഅഅറള അൻഹ, അതിൽ നിന്ന് അവർ പിന്തിരിഞ്ഞുപോയി. അവനേക്കാൾ വലിയ അക്രമി ആരുണ്ട് എന്നാണ് അല്ലാഹു തആല ചോദിക്കുന്നത്. കാര്യങ്ങൾ കൃത്യമായി അവന് ബോധിപ്പിച്ചു കൊടുത്തു, അവന് ഉത്ബോധനം കൊടുത്തു, അവനെ ഓർമ്മിപ്പിച്ചു. പക്ഷേ ആ അള്ളാഹുവിന്റെ ആയാത്തുകളിൽ നിന്ന് അവൻ പിന്തിരിഞ്ഞുപോയി. അവന്റെ കരങ്ങൾ പ്രവർത്തിച്ചിട്ടുള്ള ഒരുപാട് ഒരുപാട് ദുൽമകൾ, അക്രമങ്ങൾ, പാപങ്ങൾ അവനത് മറന്നുപോയി. അള്ളാഹുവിന്റെ ആയാത്തുകളിൽ നിന്ന് അവൻ പിന്തിരിഞ്ഞുപോയി. അവനേക്കാൾ വലിയ അക്രമി ആരുണ്ട് എന്നാണ് അള്ളാഹു തആല ചോദിക്കുന്നത്. എന്താണ് ഈ ആയത്തിന്റെ അർത്ഥം? ഇബ്നു കസീർ റഹിമഹുള്ള വിശദീകരിച്ചു, വഅയ്യു ഇബാദില്ലാഹി അദ്ലമു മിമ്മൻ ദുക്കിറ ബിആയാതില്ലാ ഫഅഅറള അൻഹ. അള്ളാഹുവിന്റെ ആയത്തുകൾ അവരെ ഓർമ്മിപ്പിക്കപ്പെട്ടിട്ട് അതിൽ നിന്ന് പിന്തിരിഞ്ഞു പോകുന്നവനേക്കാൾ വലിയ അക്രമിയായിട്ട് ആരുണ്ട് അടിമകളുടെ കൂട്ടത്തിൽ? ഐ തനാസഹ വഅറള അൻഹ വലം യുസ്ലിഹ വല അൽഖലഹ ബാല. എന്താണ് അതിന്റെ വിശദീകരണം? അള്ളാഹുവിന്റെ ആയത്തുകൾ അവർ പഠിക്കൂല, അതവർ മറന്നു കളഞ്ഞു, അതിൽ നിന്ന് അവർ പിന്തിരിഞ്ഞുപോയി, അതിലേക്ക് അവർ ചെവി കൊടുക്കുകയില്ല, അതിനൊരു പരിഗണനയും അവർ വെക്കുകയില്ല. അള്ളാഹുവിന്റെ ആയാത്തുകളെ ഒരു നിലക്കും അവർ പരിഗണിക്കുകയില്ല. അവരെക്കാൾ വലിയ അക്രമി ആരുണ്ട് എന്നാണ് അള്ളാഹു തആല ചോദിക്കുന്നത്. അള്ളാഹുവിന്റെ ആയാത്തുകൾ അവർക്ക് ഓതിക്കൊടുത്താൽ അതിനൊരു പരിഗണനയും അത് കേൾക്കാൻ പോലും അവർ തയ്യാറാവുകയില്ല. എത്ര മുസ്ലിം നാമചാരികളാണ് ഇങ്ങനെയുള്ളത്. ഷെയ്ഖുൽ ഇസ്ലാം മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുള്ള ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന 10 കാര്യങ്ങൾ പഠിപ്പിച്ച കൂട്ടത്തിൽ 10-ാമത്തെ കാര്യമായി പറഞ്ഞത് ഈ ഒരു കാര്യമാണ്. മുസ്ലിമാണ് പറഞ്ഞു നടക്കും, ഇസ്ലാമിന്റെ ഒരു കാര്യം പഠിക്കാനോ അത് അംഗീകരിക്കാനോ അത് ജീവിതത്തിൽ പകർത്താനോ അവർ തയ്യാറാവുകയില്ല. പേര് മുസ്ലിമാണ്, അവർ മരിച്ചാൽ ഖബറടക്ക മുസ്ലിം ഖബർസ്ഥാനിലായിരിക്കും, അവരുടെ വിവാഹം ആ മുസ്ലിം മഹലിലായിരിക്കും നടക്കുക, വേറൊരു ബന്ധവും ഇസ്ലാമുമായിട്ടില്ല. അങ്ങനെ എത്ര മുസ്ലിം പേരുള്ള ആളുകളാണുള്ളത്. അള്ളാഹുവിന്റെ ആയാത്തുകൾ അവർ ഉൾക്കൊള്ളുകയില്ല. ഹലാലുകൾ ഹറാമുകൾ പരിശോധിക്കുന്നിടത്ത് അല്ലെങ്കിൽ ജീവിതത്തിൽ ഒരു കാര്യം വരുമ്പോ അത് ഹറാമാണോ ഹലാലാണോ, ഇസ്ലാം എന്താണ് ഈ വിഷയത്തിൽ പറയുന്നത് എന്ന് നോക്കാനോ ചിന്തിക്കാനോ പരിഗണിക്കാനോ അവർക്ക് സമയമുണ്ടാകൂല, അല്ലെങ്കിൽ അത് പരിഗണിക്കുകയല്ല. അള്ളാഹ് എന്ത് പറയുന്നു, ഇതിന്റെ ഇസ്ലാമിക വിധി എന്താണെന്ന് അന്വേഷിക്കാനുള്ള ഒരു മനസ്സുപോലും ഉണ്ടാകൂല. പേര് മുസ്ലിമായിരിക്കും, അച്ചരച്ചിലുള്ള ആളുകളാണ് അള്ളാഹുവിന്റെ ആയാത്തിൽ നിന്ന് പിന്തിരിഞ്ഞു പോയവർ എന്ന് അള്ളാഹു തആല പരിചയപ്പെടുത്തിയിട്ടുള്ളത്. അവർ വലിയ അക്രമികളാണെന്നാണ് വിശുദ്ധ ഇസ്ലാം, വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്ന കാര്യം. അതുപോലെ തന്നെ മറ്റൊരു ദുൽമാണ് അൽ ഖദിബു അലല്ലാഹ്, അള്ളാഹുവിന്റെ പേരിൽ കറവ് പറയുക, അള്ളാഹുവിന്റെ പേരിൽ കളവ് പറയുക എന്നുള്ളത്. സൂറത്തുൽ അൻആമിലൂടെ അള്ളാഹു തആല പറഞ്ഞു, ഫമൻ അളമു മിമ്മൻ ഇഫ്തറ അലല്ലാഹി കദിബൻ ലിയുദില്ല അന്നാസ ബിഗൈരി ഇൽമിൻ ഇന്നല്ലാഹ ലാ യഹ്ദിൽ ഖൗമ അളാലിമീൻ. അള്ളാഹുവിന്റെ പേരിൽ കളവ് കെട്ടിച്ചമക്കുക, അറിവില്ലാതെ ജനങ്ങളെ പേപ്പിക്കുന്നതിനു വേണ്ടി, ജനങ്ങളെ വലാലത്തിലാക്കുന്നതിനു വേണ്ടി അള്ളാഹുവിന്റെ പേരിൽ കളവ് പറയുന്നവനേക്കാൾ അക്രമി ദുൽമ് ചെയ്തവൻ ആരുണ്ട് എന്നാണ് അള്ളാഹു തആല ചോദിക്കുന്നത്. ഏതാ അള്ളാഹുവിന്റെ പേരിൽ കളവ് കെട്ടിച്ചമക്കുക എന്ന് പറഞ്ഞാൽ, അള്ളാഹു തആല ഹറാമാക്കിയ ഒരു കാര്യം ഹലാലാണെന്ന് പറയുക, അതുപോലെ തന്നെ അള്ളാഹു തആല ഹറാമാക്കിയ കാര്യം ഹലാലാണെന്ന് പറയുക, ഹലാലാക്കിയ കാര്യം ഹറാമാണെന്ന് പറയുക. അള്ളാഹു ഇങ്ങനെ ഹലാലാണെന്ന് പറഞ്ഞിട്ടുണ്ട്, അള്ളാഹു ഹറാമാണെന്ന് പറഞ്ഞിട്ടുണ്ട്, ദീനിന്റെ വിഷയത്തിൽ അറിവില്ലാതെ സംസാരിച്ചിട്ട് അള്ളാഹുവിന്റെ പേര് ഇല്ലാത്തു പറയുക. ഇബ്നു ജരീർ അത്തബരി റഹിമഹുള്ള ഈ ആയത്തിനെ വിശദീകരിച്ചു കൊണ്ട് പറഞ്ഞു, ഫമൻ അശദ്ദു ദുൽമൻ ലിനഫ്സിഹി വഅബ്അദു അനിൽ ഹഖി മിമ്മൻ തഖറസ അലല്ലാഹി ഖീല അൽകദിബ്. അള്ളാഹുവിന്റെ പേരിൽ കളവിന്റെ വർത്തമാനം കെട്ടിച്ചമച്ചു പറഞ്ഞവനേക്കാൾ സത്യത്തിൽ നിന്ന് അകന്നവൻ, സ്വന്തത്തോട് ദുൽമ് ചെയ്തവൻ ആരുണ്ട്? അള്ളാഹു ഹറാമാക്കാത്ത ഒരു കാര്യം അള്ളാഹുലേക്ക് അള്ളാഹ് ഹറാമാക്കിയിട്ടുണ്ട് എന്ന് ചേർത്തി പറയുക. അള്ളാഹു ഹലാലാക്കാത്ത ഒരു കാര്യം അള്ളാഹ് ഹലാലാക്കിയിട്ടുണ്ട് എന്ന് അള്ളാഹുലേക്ക് ചേർത്തി പറയുക. ഇങ്ങനെ അള്ളാഹുവിന്റെ പേരിൽ കളവ് പറയുന്ന സ്വഭാവം അത് വലിയ അക്രമമാണ്, അവനേക്കാൾ വലിയ അക്രമി ആരുണ്ട് എന്ന് അള്ളാഹു തആല ചോദിക്കുന്നു. ഇങ്ങനെ നിരവധി കാര്യങ്ങൾ, സ്വന്തത്തോട് ഒരടിമ ചെയ്യുന്ന ദുൽമുകൾ ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുപോലെ തന്നെ നമ്മൾ സൂചിപ്പിച്ചിട്ടുള്ള കാര്യമാണ് ദുൽമിന്റെ 2-ാമത്തെ വകുപ്പ്. അതെന്താണ്? ഒരടിമ മറ്റൊരാളോട് ചെയ്യുന്ന അക്രമം. നേരത്തെ വിശദീകരിച്ചത് സ്വന്തത്തോട് ചെയ്യുന്ന അക്രമമാണെങ്കിൽ ഒരാൾ തന്റെ സഹോദരനോട് അല്ലെങ്കിൽ മറ്റു സൃഷ്ടികളോട് ചെയ്യുന്ന അക്രമം, അനീതി, ദുൽമ്. വളരെ ഗുരുതരമായിട്ടുള്ള വിഷയമാണ് ഈ പറഞ്ഞിട്ടുള്ള കാര്യവും. സുഫിയാൻ സൗരി റഹിമുള്ള പറഞ്ഞിട്ടുള്ള വാചകം നിങ്ങൾ ശ്രദ്ധിക്കണം. അദ്ദേഹം പറഞ്ഞു, ان لقيت الله تعالى بسبعين ذنبا فيما بينك وبين الله تعالى അള്ളാഹുവിനും നിനക്കുമിടയിലുള്ള വിഷയത്തിൽ എഴുപതോളം പാപവുമായി നീ അള്ളാഹുവിനെ കണ്ടുമുട്ടി. പക്ഷേ അഹ്വനു അലൈക മിൻ അൻ തൽഖാഹു ബിദംബിൻ വാഹിദിൻ ഫീമാ ബൈനക വബൈനൽ ഇബാദ് ജനങ്ങൾക്കിടയിൽ, വ്യക്തികൾക്കിടയിൽ, അല്ലെങ്കിൽ അടിമകൾക്കിടയിലുള്ള ഒരു ദുൽം, ഒറ്റ ദുൽമ ചെയ്തിട്ടുണ്ടാകുള്ളൂ. അതാണ് അതിനേക്കാൾ ഗൗരവം. അള്ളാഹു ചിലപ്പോൾ പുറത്തു തരും, അള്ളാഹു മഗ്ഫിറത്ത് നൽകുന്നവനാണ്. പക്ഷേ വ്യക്തികളോട് ചെയ്തിട്ടുള്ള അക്രമവും അനീതിയും അവരോട് തന്നെ നമ്മൾ പൊറുക്കലിനെ ചോദിക്കണം. നമ്മൾ ഒരാളോട് ദുൽമ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ദുൽമിന് പകരം അള്ളാഹു തആല ചോദിക്കാനുള്ള അവസരം പരലോകത്ത് നൽകുക തന്നെ ചെയ്യും. അത് വളരെ ഗുരുതരമായിട്ടുള്ള വിഷയമാണ്. മറ്റുള്ളവരോട് ദുൽമ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് രണ്ട് രൂപത്തിലാണ്. ഒന്ന് ദുൽമും ബിൽ ലിസാൻ, നാവുകൊണ്ട് ചെയ്യുന്ന ദുൽമ്, മറ്റുള്ളവരെ നാവുകൊണ്ട് ഉപദ്രവിക്കുക. മറ്റൊന്ന് ദുൽമും ബിൽ ഫിഅൽ, ആളുകളെ പ്രവർത്തനം കൊണ്ട് ഉപദ്രവിക്കുക. ദുൽമും ബിൽ ലിസാൻ, നാവുകൊണ്ടുള്ള ഉപദ്രവം, മറ്റുള്ളവരെ ചീത്ത പറയുക, മറ്റുള്ളവരെ ചെറി വിളിക്കുക, മറ്റുള്ളവരെ കുറിച്ച് ഗീബത്തും നമീമത്തും പറയുക, മറ്റുള്ളവരെ കുറിച്ച് ആരോപണങ്ങൾ പറയുക, ഇല്ലാത്തത് പറയുക. അതുപോലെ തന്നെ ഇങ്ങനെയുള്ള പരിഹാസം, മറ്റുള്ളവരെ പരിഹസിക്കുക, ഇതൊക്കെ നാവുകൊണ്ട് ചെയ്യുന്ന ദുൽമുകളാണ്. അതുപോലെ തന്നെ ദുൽമു ബിൽ ഫിഅൽ, പ്രവർത്തനങ്ങൾ കൊണ്ട് മറ്റുള്ള അവയവങ്ങൾ കൊണ്ട് ചെയ്യുന്ന ദുൽമുകൾ, കൊലപാതകം നടത്തുക, മറ്റുള്ളവരെ ശാരീരികമായി പീഡിപ്പിക്കുക, അതുപോലെ തന്നെ ഇങ്ങനെയുള്ള മോഷണം നടത്തുക, വ്യഭിചരിക്കുക, അതുപോലെ തന്നെ സ്വവർഗരതി നടത്തുക, ഇങ്ങനെയുള്ള നിരവധി ബലാത്സംഗം ചെയ്യുക, നിരവധി കാര്യങ്ങൾ മറ്റുള്ളവരോട് ചെയ്യുന്ന ദുൽമുകൾ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഈ രണ്ട് ദുൽമുകളെ കുറിച്ചും ഒരൊറ്റ ഹദീസിൽ പറഞ്ഞിട്ടുണ്ട്. സിബാബുൽ മുസ്ലിമി ഫുസൂഖുൻ വഖിതാലുഹു കുഫ്റുൻ. ഒരു മുസ്ലിമിനെ ചീത്ത വിളിക്കൽ തമാടിത്തമാൻ, അത് നാവുകൊണ്ട് ചെയ്യുന്ന കാര്യമാണ്. വഖിതാലുഹു കുഫ്റുൻ, ഒരു മുസ്ലിമിനെ കൊല്ലൽ കുഫ്റാൻ, അത് പ്രവർത്തനങ്ങൾ കൊണ്ടുവരുന്ന ദുൽമാണ്, കൊലപാതകം. ഈ രണ്ട് കാര്യവും ഈ ഹദീസിൽ നിന്നാണ് ഉലമാക്കൾ ഈ രൂപത്തിൽ ദുൽമുൻ ബിൽ ലിസാൻ, ദുൽമുൻ ബിൽ ഫിഅൽ എന്നുള്ള കാര്യങ്ങളൊക്കെ ഈ രൂപത്തിൽ വേർതിരിച്ചെടുത്തിട്ടുള്ളത്. ഇത് നമ്മൾ വ്യക്തമായി മനസ്സിലാക്കേണ്ട, നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാൻ സാധ്യതയുള്ള ചില ദുൽമുകളെ കുറിച്ച് പരിചയപ്പെടുത്തുകയാണ്. ഒന്നാമത്തെ കാര്യം, നമ്മൾ മറ്റുള്ളവരുടെ ഹക്ക് അന്യായമായി കൈപ്പറ്റുക വളരെ ഗുരുതരമായിട്ടുള്ള വിഷയമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നോക്കൂ, മനഖതഅ ഹഖ്ഖ ഇംരിഇൻ മുസ്ലിമിൻ ബിയമീനിഹി, തന്റെ മുസ്ലിമായ സഹോദരന്റെ അവകാശം കൈക്കലാക്കുക, കൊള്ളയടിക്കുക, ബിയമീനിഹി, കള്ളസത്യം ചെയ്തുകൊണ്ട്, കളവ് പറഞ്ഞുകൊണ്ട് തന്റെ സഹോദരന്റെ ഹഖ്ഖ അവകാശത്തെ കൈക്കലാക്കിയ ഒരുത്തൻ അങ്ങനെ ആരെങ്കിലും ചെയ്താൽ, ഫഖദ് ഔജബല്ലാഹു ലഹു നാറ, അല്ലാഹു തആല അവനെ നരകം നിർബന്ധമാക്കുക തന്നെ ചെയ്യും. അവന് നരകം നിർബന്ധമാണ്. വഹറമ അലൈഹിൽ ജന്നത, അവന് സ്വർഗം ഹറാമാണ്, നരകം അവന് നിർബന്ധമാണ് എന്ന് പറഞ്ഞു. ആ സമയത്ത് ഒരാൾ ചോദിച്ചു, വൈൻ കാന ശൈഅ യാ റസൂലല്ലാഹ്, ഒരു ചെറിയ എന്തെങ്കിലും വസ്തുവിന്റെ വിഷയത്തിൽ ഈ ഒരു ഗൗരവം, ഈ ഒരു കാര്യം ഉണ്ടാകുമോ? തന്റെ സഹോദരന്റെ ഒരു ചെറിയ വസ്തു അല്ലെങ്കിൽ ഒരു ചെറിയ കാര്യം, തന്റെ സഹോദരന്റെ ഹക്ക് നമ്മൾ കൈക്കലാക്കിയാൽ അത് ഗുരുതരമായ വിഷയമാണ്. റസൂലെ, സ്വർഗം ഹറാമാകുന്ന, നരകം നിർബന്ധമാക്കുന്ന കാര്യമാണോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു, വൈൻ ഖലീബൻ മിൻ അറാഖിൻ, അറാഖിന്റെ കൊള്ളി നമ്മൾ കണ്ടിട്ടുണ്ടാകും, ആ ഒരു അറാഖിന്റെ കൊള്ളിയാണ് തന്റെ സഹോദരന്റെ ഹക്കല്ലാത്തത് നീ കൈപ്പറ്റിയതെങ്കിൽ കൂടി നിനക്ക് അല്ലാഹു തആല സ്വർഗം ഹറാമാക്കും, നരകം നിർബന്ധമാക്കും എന്ന് ഇമാം മുസ്ലിം റിവായത്ത് ചെയ്യുന്ന ഹദീസിൽ കാണാൻ സാധിക്കും. വല്ലാത്ത ദുൽമാണത്. ഒരു ചെറിയ ഹക്കാണെങ്കിലും, മറ്റൊരു സഹോദരന്റെ ഹക്കാണെങ്കിൽ കൂടി നമ്മൾക്ക് അവകാശപ്പെടാത്ത നമ്മൾ കൈക്കലാക്കിയാൽ അത് ഗുരുതരമായ വിഷയമാണ്, വലിയ ദുൽമാണ്, തന്റെ സഹോദരനോട് ചെയ്യുന്ന വലിയ അക്രമമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. സുഹൃത്തുക്കൾ, ഒരിക്കലും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പാടില്ല മറ്റുള്ളവരുടെ ഹക്ക് നമ്മൾ കൈപ്പറ്റാൻ പാടില്ല, ഒരിക്കലും സംഭവിക്കാൻ പാടില്ല. അത് ഗുരുതരമായ വിഷയമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുപോലെ തന്നെ അനീതി സംഭവിക്കുന്ന, അക്രമം സംഭവിക്കുന്ന മറ്റൊരു മേഖലയാണ് മക്കൾക്കിടയിൽ അനീതി കാണിക്കുക എന്നുള്ളത്. ഒരാൾക്ക് ഒരുപാട് മക്കളുണ്ടാകും, ആ മക്കൾക്കിടയിൽ അനീതി കാണിക്കുക. മക്കളുടെ സ്വഭാവം പല രൂപത്തിലായിരിക്കും. നമ്മൾ അനുസരിക്കുന്ന ആളുകൾ ഉണ്ടാകും, നമ്മളോട് കൂടുതൽ സ്നേഹം പ്രകടിപ്പിക്കുന്ന മക്കളുണ്ടാകും, അവർക്ക് കൂടുതൽ കൊടുക്കുക, അനീതിയാണ് സുഹൃത്തുക്കളെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത് വളരെ കൃത്യമായി പഠിപ്പിച്ചിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരുടെ ജീവിതത്തിലുണ്ടായ ഒരു സംഭവം നോക്കൂ. നുഅ്മാൻ ഇബ്നു ബഷീർ റളിയല്ലാഹു അൻഹു അദ്ദേഹം ഖുതുബ പറഞ്ഞുകൊണ്ടിരിക്കുന്ന വേളയിൽ അദ്ദേഹത്തിന്റെ ജീവിതത്തിലുണ്ടായ ഒരു അനുഭവം, റസൂലുമായി ഉണ്ടായ അനുഭവം അദ്ദേഹം പറയുകയാണ്. നഹലനി അബി നഹല, എന്റെ ബാപ്പ എനിക്കൊരു സമ്മാനം നൽകി, എന്റെ അപ്പ എനിക്കൊരു സമ്മാനം നൽകി. ഫഖാലത് ഉമ്മി അംറത് ബിൻതു റവാഹ, ആ സമയത്ത് എന്റെ ഉമ്മ അംറ ബിൻതു റവാഹ പറഞ്ഞു, ലാ അർദ ഹത്താ തുഷ്ഹിദ അലൈഹി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ ഈ പ്രവർത്തനം ഇഷ്ടപ്പെടൂല. എന്റെ ഉമ്മ തന്നെയാണ് പറഞ്ഞത് എന്റെ ഉപ്പയോട്, ഞാൻ ഈ പ്രവർത്തനം ഇഷ്ടപ്പെടൂല, താങ്കൾ റസൂലിനെ കൊണ്ട് സാക്ഷ്യപ്പെടുത്തണം ഈ ഒരു പ്രവർത്തനം ശരിയാണോ. ഒരു മകന് സമ്മാനം കൊടുത്തു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തേക്ക് എന്റെ ഉപ്പ ബഷീർ റളിയല്ലാഹു അൻഹു പോവുകയാണ്. ആ സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നുഅ്മാൻ ബഷീർ റളിയല്ലാഹുവിന്റെ ഉപ്പയോട് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുകയാണ്, അകുല്ല വലദി കാന ഹൽത മിസ്ലഹു, നിന്റെ ബാക്കിയുള്ള മക്കൾക്കൊക്കെ ഇങ്ങനെ സമ്മാനം കൊടുത്തിട്ടുണ്ടോ, ഈ ഒരു സദഖാത്തിയ നീ നൽകിയിട്ടുണ്ടോ? ആ സമയത്ത് ബഷീർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇല്ല ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല. ആ സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, തഖുല്ലാ, നീ അല്ലാഹുവിനെ സൂക്ഷിക്കണം, വഅദിലു ബൈന ഔലാദികും, നിന്റെ മക്കൾക്കിടയിൽ നിങ്ങൾ നിങ്ങളുടെ മക്കൾക്കിടയിൽ നീതി കാണിക്കണം, അനീതി കാണിക്കാൻ പാടില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയും, ഒരിക്കലും അനീതിക്ക് ഞാൻ സാക്ഷി നിൽക്കുകയില്ല എന്ന് പറഞ്ഞുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തെ തിരിച്ചയക്കുകയും അദ്ദേഹം തന്റെ മകന് കൊടുത്തിട്ടുള്ള ആ സദഖ തിരിച്ചു വാങ്ങുകയും ചെയ്തു. മക്കൾക്കിടയിൽ നീതി പാലിക്കണം. അപ്പൊ പ്രത്യേകം മനസ്സിലാക്കേണ്ട കാര്യം, മക്കൾ നമ്മളോട് പല സ്വഭാവത്തിലായിരിക്കും, പക്ഷെ അവർക്ക് കൊടുക്കുന്ന വിഷയത്തിൽ അനീതി കാണിക്കുന്നത് ഒരിക്കലും ന്യായമല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. എത്രത്തോളം ഉലമാക്കൾ വിശദീകരിച്ചിട്ടുണ്ട്, ചില വീട്ടിൽ നിന്ന് ചില മക്കള് വലിയ പ്രായമായ വീട് മാറിപ്പോകും, ആ വീട് മാറിപ്പോകുന്ന അവസ്ഥയിലാണ് ആ വീട്ടിലുള്ള മക്കൾ ചിലപ്പോൾ കൂടുതൽ കൊടുക്കും. മാറിപ്പോയ വീട്ടുകാരെ നല്ല സൗകര്യമുള്ള ആളായിരിക്കും, അവന് സാമ്പത്തികമായി കുറച്ച് ഉഷാറായിരിക്കും, അവനോടൊരു അനുവാദം ചോദിക്കാതെ മക്കൾക്ക് കൊടുക്കുക അതുപോലും പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അവനും ഒരു മകനാണെങ്കിൽ അവന്റെ അനുവാദത്തോടുകൂടി അല്ലെങ്കിൽ അവനും കൊടുത്തുകൊണ്ട് ആ നീതി അവിടെ ഉറപ്പുവരുത്തണം. നമ്മൾ സൂക്ഷിക്കേണ്ട വിഷയമാണ്. പ്രത്യേകിച്ചും മക്കൾക്കിടയിൽ അനിഷ്ടകരമായ കാര്യങ്ങൾ ചെയ്യുന്ന മക്കളെ നമ്മൾ പരിഗണിക്കൂല. പക്ഷേ അനീതി എന്നുള്ള കാര്യം ഇസ്ലാം ഒരിക്കലും അനുവദിക്കുന്നില്ല, ഒരിക്കലും അനുവദിക്കുന്നില്ല. ഇങ്ങോട്ട് എത്ര ദുൽമ ചെയ്താലും അല്ലെങ്കിൽ ഇങ്ങോട്ട് എങ്ങനെ പ്രതികരിച്ചാലും ദുൽമ ഇസ്ലാം അംഗീകരിക്കുന്നില്ല എന്നുള്ള കാര്യം നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ട കാര്യമാണ്. അതുപോലെ തന്നെ അനീതിയുടെ മറ്റൊരു വശമാണ് ജോലിക്കാരനെ ഏൽപ്പിച്ചിട്ട് ആ ജോലിക്കാരന് കൊടുക്കേണ്ട കൃത്യമായ ശമ്പളവും അതുപോലെ തന്നെ വേതനവും അവന്റെ കൂലിയും കൃത്യമായി കൊടുക്കാതിരിക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞൊരു ഹദീസ്, ثلاثه انا خصمهم يوم القيامه, മൂന്ന് വിഭാഗം ആളുകൾ നാളെ പരലോകത്ത് ഞാൻ അവരെ ശത്രുക്കളായിരിക്കും, ഞാൻ അവരുടെ എതിരാളികളായിരിക്കും. മൂന്ന് വിഭാഗം ആളുകളോട്, അതിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു വിഭാഗത്തെ കുറിച്ച് പറഞ്ഞത് വറജുലുൻ, ഒരു മനുഷ്യനാണ്, ഇസ്തഅസറ അജീറൻ, അയാൾ ഒരു ജോലിക്കാരനെ കൂലിക്ക് പണിക്കാരനെ വെച്ചു, ഫസ്തൗഫ മിൻഹു, അവനോട് അവന്റെ ജോലിയൊക്കെ പൂർണ്ണമായി അവൻ ചെയ്തു, അവരിൽ നിന്ന് കിട്ടേണ്ട കാര്യങ്ങളൊക്കെ ജോലിയൊക്കെ അവനോട് ചെയ്യിപ്പിച്ചു, പക്ഷേ വലം യുഅതിഹി അജ്റഹു, പക്ഷെ അവന്റെ പ്രതിഫലം കൊടുത്തില്ല. എത്ര എത്ര മുതലാളിമാരാണ് തന്റെ ജോലിക്കാരെ ഈ രൂപത്തിൽ പീഡിപ്പിക്കുന്നത്, ശമ്പളം കൃത്യമായിട്ട് കൊടുക്കൂല, അവർ പണിയെടുത്തതിനുള്ള വേതനം നൽകാത്ത എത്ര എത്ര മുതലാളിമാരും ഉടമസ്ഥന്മാരാണെന്ന് ജീവിച്ചിരിക്കുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ അവർ നാളെ പരലോകത്തിന്റെ എതിരാളികളാണ്, എന്റെ ശത്രുക്കളാണ് എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അത് വലിയൊരു ദുൽമാൻ, അക്രമമാണ്. അവർ ചെയ്ത ജോലിയുടെ ആ പ്രതിഫലം അവർക്ക് കിട്ടാത്ത അവസ്ഥ ഉണ്ടാകുക, നാളെ പരലോകത്ത് കൃത്യമായി മറുപടി പറയേണ്ടി വരും എന്നുള്ള ബോധം ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുന്ന ആളുകൾ പ്രത്യേകം മനസ്സിലാക്കണം. അതുപോലെ തന്നെ മറ്റൊരു കാര്യമാണ് ശരിക്കിന് കച്ചവടക്കാരായിട്ടുള്ള ആളുകളൊക്കെ, അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള ഇടപാടുകൾ നടത്തുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മത്തലുൽ ഗനിയ്യു ദുൽമുൻ, ഒരു സമ്പന്നന്റെ ഒരു സാമ്പത്തികമായി കഴിവുള്ള ഒരു തന്റെ മത്തൽ, അത് ദുൽമാണ്, അക്രമമാണെന്ന് പറഞ്ഞു. എന്താ മത്തൽ എന്ന് പറഞ്ഞാൽ, നമ്മളൊരാൾക്ക് കടം കൊടുക്കാനുണ്ട് അല്ലെങ്കിൽ അവനൊരു അവകാശം കൊടുക്കാനുണ്ട്, അത് കൊടുക്കാനുള്ള എല്ലാ സൗകര്യവും എന്റെ കയ്യിലുണ്ട്, പക്ഷെ എന്നിട്ട് താമസിപ്പിക്കുക, വൈകിപ്പിക്കുക, നാളെ, മറ്റന്നാള്, അടുത്ത ആഴ്ച, രണ്ടു മാസം കഴിഞ്ഞിട്ട്. ഇവന് ഇന്ന് തന്നെ കൊടുക്കാനുള്ള എല്ലാ രൂപത്തിലെ സൗകര്യം അവനുണ്ട്, അവന് സമ്പത്തുണ്ട്, പക്ഷെ അവന് കൊടുക്കൂല. ഒന്നോ രണ്ടോ ദിവസം അല്ലെങ്കിൽ ഒരാഴ്ച നാല് ആഴ്ച ഒരു മാസം ഒരു വർഷമൊക്കെ വൈകിപ്പിച്ചിട്ട് ഇങ്ങനെ ബുദ്ധിമുട്ടിക്കും. റസൂലുള്ള പറഞ്ഞു, മഥലുൽ ഗനീ ദുൽമുൻ, ഒരു സമ്പന്നന്റെ ഈ രൂപത്തിലുള്ള വൈകിപ്പിക്കൽ അത് ദുൽമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്താണ് മഥൽ എന്ന് വിശദീകരിച്ചിട്ടുണ്ട് ഷെയ്ഖ് ഉസൈമീൻ റഹിമഹുള്ള പറഞ്ഞു, മഥലുൽ ഗനീ ദുൽമുൻ യാനി മുമാനഅത്തൽ ഇൻസാനി അല്ലദീ അലൈഹി ദൈനുൻ അനിൽ വഫായി വഹുവ ഗനിയുൻ ഖാദിറുൻ അലൽ വഫായി ദുൽമുൻ. ഒരാൾ മറ്റൊരാൾക്ക് കടം കൊടുക്കാണ്ട് അയാൾക്ക് ആ കടം വീട്ടേണ്ടതുണ്ട്. അയാൾക്കാണെങ്കിൽ വീട്ടാനുള്ള എല്ലാ സൗകര്യവും ഉണ്ട്, സമ്പത്തുകളൊക്കെ ഈശയിലുണ്ട്. ഒരു 10,000 രൂപ കടം വാങ്ങിയിട്ടുണ്ട്, ആ കടം തിരിച്ചു കൊടുക്കാനുള്ള പൈസ അവന്റെ കയ്യിലുണ്ട്. പക്ഷെ അവൻ എന്ത് ചെയ്യും? അവൻ ആ മനുഷ്യനത് കൊടുക്കൂല, അവൻ നീട്ടിക്കൊണ്ടുപോകും. അവൻ നിർബന്ധമായി നൽകേണ്ട കാര്യം തടയുകയാണ് അവൻ ഇവിടെ ചെയ്യുന്നത്. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന് കൊടുക്കേണ്ട ഒരു വഫാ വീട്ടേണ്ട ഒരു കാര്യമാണെങ്കിൽ അവൻ പെട്ടെന്ന് അത് വീട്ടാൻ ശ്രമിക്കണം. നമ്മളൊരാളോട് ഇടപാട് നടത്തിയിട്ടുണ്ടെങ്കിൽ എപ്പോഴാണ് എത്രയും പെട്ടെന്ന് വീട്ടാൻ പറ്റുമെങ്കിൽ ആ ഇടപാട് നമ്മൾ തീർക്കണം. കടമാണെങ്കിൽ പ്രത്യേകിച്ചും ആ കടം നമ്മൾ കൊടുത്തു വീട്ടണം. വലാ യഹില്ലു ലഹു അൻ യുഅഖിറ, അതിന് പിന്തിപ്പിക്കാൻ അതിനെ വൈകിപ്പിക്കാൻ അവൻ അനുവദനീയമല്ല, അവന് വൈകിപ്പിക്കൽ അനുവദനീയമല്ല. ഫൈൻ അഖറൽ വഫാഅ, കടം കൊടുക്കേണ്ട സമയം അവൻ വൈകിപ്പിച്ചു, ആ കടം വീട്ടേണ്ട സമയം അവൻ വൈകിപ്പിച്ചു. വഹുവ ഖാദിറുൻ അലൈഹി, അവന് കൊടുക്കാൻ എല്ലാ സൗകര്യവും, സമ്പത്ത് കീശയിലുണ്ട്. അവൻ വിചാരിച്ച ആ കടം വീട്ടാ, പക്ഷെ അവൻ അങ്ങനെ സമയം വൈകിപ്പിക്കുകയാണ് എങ്കിൽ ഫഖാന ളാലിമ, അവൻ അക്രമിയാണ്, അവൻ ദുൽമാണ് ചെയ്തത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞ ഹദീസിന്റെ മത്തലുൽ ഗനീയ ദുൽമുൻ എന്ന ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് ഇബ്നു സൈമ റഹിമഹുള്ള പറഞ്ഞു. കച്ചവടക്കാർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, അവിടെ കച്ചവടം നടത്തുന്ന ആളുകള് അവരുടെ കയ്യിൽ അപ്പൊ തന്നെ പൈസ കൊടുക്കാണ്ടാകും നാളെ മറ്റന്നാൾ. എത്ര ആളുകൾ അങ്ങനെ ബുദ്ധിമുട്ടിക്കുന്നുണ്ട്, കയ്യിൽ പൈസ ഇല്ലെങ്കിൽ അങ്ങനെ കൊടുക്കാൻ കഴിവില്ലെങ്കിൽ നീട്ടിക്കൊണ്ടുവരുന്ന പ്രശ്നമല്ല, കയ്യിൽ കാശ് ഉണ്ടായിട്ടും ഇങ്ങനെ ഇത്തരത്തിൽ കച്ചവടം നടത്തുന്ന സെയിൽസ് നടത്തുന്ന ആളുകളെ ബുദ്ധിമുട്ടിക്കാൻ എത്ര കച്ചവടക്കാരുണ്ട്. സുഹൃത്തുക്കളെ, നമ്മുടെ കയ്യിൽ ആ കടം ഇടപാട് തീർക്കാനുള്ള കഴിവ് അല്ലെങ്കിൽ ആ രൂപത്തിൽ സാമ്പത്തികമായി നമ്മൾക്ക് കഴിവുണ്ടെങ്കിൽ ഉടനെ അത് കൊടുത്തു കൂട്ടണം. കടം എന്ന് പറഞ്ഞാൽ അത്രയും ഗൗരവമുള്ള വിഷയ, വീട്ടാൻ പറ്റുന്ന കടം പെട്ടെന്ന് നമ്മൾ തീർക്കണം. ഇങ്ങനെ വൈകിപ്പിക്കുക എന്നുള്ളത് മത്തലുൽ ഗനിയ ദുൽമുൻ, അത് ദുൽമായിക്കൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ളതെന്ന് നമ്മൾ കൃത്യമായി മനസ്സിലാക്കണം. അല്ലാഹു തആല ഇത്തരത്തിലുള്ള ദുൽമുനിൽ നിന്നൊക്കെ നമ്മളെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅല ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഉർവച് ബിൻ സുബൈർ അദ്ദേഹം ഉദ്ധരിക്കുന്ന ഒരു സംഭവം കാണാൻ സാധിക്കും. മഹാനായ സ്വഹാബി സഈദ് ബിൻ സെയ്ദ് റളിയല്ലാഹു അൻഹു, പ്രസിദ്ധനായ സ്വഹാബിയാണ്. അൽ അഷറത്തുൽ മുബശ്ശറൂന ബിൽ ജന്ന, സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ടിട്ടുള്ള സ്വഹാബികളുടെ കൂട്ടത്തിൽപ്പെട്ട ഒരാളാണ് സഈദ് ബിൻ സെയ്ദ് റളിയല്ലാഹു അൻഹു. അദ്ദേഹത്തിന്റെ ജീവിതവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യം ഉർവച് ബിൻ സുബൈർ വിശദീകരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ വിഷയത്തിൽ അർവ ബിൻത് ഔസ് എന്ന് പറയുന്ന ഒരു പെണ്ണ്, അന്നത്തെ മദീനയിലെ ഭരണാധികാരിയായിരുന്ന വലിയായിരുന്ന ഗവർണറായിരുന്ന മർവാൻ ബിനുൽ ഹക്കം എന്ന ഭരണാധികാരിയോട് പരാതിയുമായി ചെന്നു. സഈദ് ബിൻ സെയ്ദിനെ കുറിച്ചാണ് പരാതി. എന്താണ് പരാതി? വദ്ദഅത് അന്നഹു അഖദ ഷൈഅൻ മിൻ അർദിഹ, ആ പെണ്ണ് പറയുന്നത് സഈദ് ബിൻ സെയ്ദ് എന്റെ ഭൂമിയിൽ നിന്ന് കുറച്ച് എടുത്തിട്ടുണ്ട്, എന്റെ സ്ഥലത്ത് നിന്ന് കുറച്ച് കട്ടെടുത്തിട്ടുണ്ട് എന്നാണ് പരാതി. ആ സമയത്ത് സഈദ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, അന കുൻതു ആഖുദു ഷൈഅൻ മിൻ അർദിഹ ബഅദ അല്ലദി സമിഅതു മിൻ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഞാൻ ഒരു ഹദീസ് കേട്ടിട്ടുണ്ട്. ആ ഹദീസിന് കേട്ടതിന് ശേഷം ഈ പെണ്ണിന്റെ സ്വത്ത് ഞാൻ കക്കുകയോ ഞാൻ മോഷ്ടിക്കുകയോ ഒരിക്കലും സംഭവിക്കൂല. ആ സമയത്ത് മർവാൻ ബിനുൽ ഹക്കം ചോദിക്കുകയാണ്, എന്താണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് താങ്കൾ കേട്ടത്? ആ സമയത്ത് സഈദ് ബിൻ സെയ്ദ് മഹാനായ സ്വഹാബി റളിയല്ലാഹു അൻഹു പറയുകയാണ്, മൻ അഖദ ശിബ്റൻ മിനൽ അർദി ദുൽമാ തുവ്വിഖഹു ഇലാ സബ്ഇ അർദീന, ആരെങ്കിലും അക്രമമായി അനീതി കാണിച്ചുകൊണ്ട് ഒരു ചാണ് ഭൂമി മറ്റുള്ളവന്റേത് അന്യായമായി കൈക്കലാക്കിയാൽ ഒരു ചാണ് ഭൂമി, ശിബ്രമിനൽ അർദി, ഭൂമിയിൽ നിന്നൊരു ചാണ് അന്യായമായി അവൻ കൈക്കലാക്കിയാൽ തുവ്വിഖഹു ഇലാ സബഇ അർദീന, ഏഴ് ഭൂമി അവന്റെ ഭൂമിയിൽ മാലയായി ചാർത്തപ്പെടും ഖിയാമത്ത് നാളിൽ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ഭൂമി കട്ടവനെ അല്ലാഹു തആല ഏഴ് ഭൂമിയിൽ നിന്ന് അതിന്റെ അളവ് അവന്റെ ആ ഭൂമി അവന്റെ കഴുത്തിൽ കെട്ടി തൂക്കിയിട്ടെന്ത് ചെയ്യും? അല്ലാഹു തആല നാളെ പരലോകത്ത് അപമാനിക്കും. കാണുന്ന ആളുകൾക്ക് മനസ്സിലാകും, അപ്പൊ ഭൂമി കട്ടവനാണ്, ഞാൻ ആ രൂപത്തിലായിരിക്കും അവന്റെ കഴുത്തിൽ അത് ചാർത്തിയിട്ടുണ്ടാകുക. ഈ ഹദീസ് കേട്ടതിന് ശേഷം ഞാൻ ഒരു ഭൂമി കക്കുകയോ അല്ലെങ്കിൽ മോഷ്ടിക്കുകയോ എന്ന് ചോദിച്ചു. മർവാൻ ഇബ്നുൽ ഹക്കം ആ ഭരണാധികാരിക്ക് സഈദ് ഇബ്നു സൈദിന്റെ അദാലത്തിൽ ഒരു നിലക്കും തെറ്റിദ്ധാരണ ഉണ്ടായിരുന്നില്ല. അദ്ദേഹം പറഞ്ഞു, ലാ അസ്അലുക ബയ്യിനതൻ ബഅദ ദാലിക, താങ്കളോട് എനിക്ക് ഒന്നും ചോദിക്കേണ്ട ആവശ്യമില്ല, താങ്കൾ വിശ്വസ്തനാണെന്നുള്ള കാര്യം എനിക്കറിയാം, താങ്കൾ വിശ്വസ്തനാണെന്നുള്ള കാര്യം എനിക്കറിയാം, ഞാൻ താങ്കളോട് ഇനി ഒരു തെളിവും ചോദിക്കുന്നില്ല. അത്രയും വിശ്വസ്തനായ സഹാബിയാണ്. പക്ഷേ ഈ അർവ ബിൻത് ഔസ് എന്ന് പറയുന്ന പെണ്ണ് ആരോപിച്ചതാണ്, കളവ് പറഞ്ഞതാണ്. ആ സമയത്ത് സഈദ് ഇബ്നു സൈദ് റളിയല്ലാഹു അൻഹു നടത്തുന്ന ഒരു പ്രാർത്ഥനയുണ്ട്. അവർ പ്രാർത്ഥിക്കുകയാണ്, അല്ലാഹുമ്മ ഇൻ കാനത് കാദിബതൻ, ഈ പെണ്ണ് കളവ് പറഞ്ഞ പെണ്ണാണെങ്കിൽ, ഇവൾ കളവ് പറഞ്ഞവളാണെങ്കിൽ, ഫഅഅമി ബസറഹ, അവളുടെ കണ്ണിന്റെ കാഴ്ച നീ നഷ്ടപ്പെടുത്തണേ അല്ലാ, അവളുടെ കണ്ണിന്റെ കാഴ്ച നീ നഷ്ടപ്പെടുത്തണമേ. വഖ്തുൽഹാ ഫീ അർദിഹ, അവരുടെ ഭൂമിയിൽ തന്നെ അവളുടെ സ്ഥലത്ത് വെച്ച് തന്നെ അവളെ കൊല്ലണം അല്ലാ എന്ന് പ്രാർത്ഥിച്ചു. അപമാനിച്ചു ഈ പെണ്ണ്. സഈദ് ഇബ്നു സൈദ് ഭൂമി കട്ടവനാണെന്ന് ജനങ്ങളുടെ ഇടയിൽ പാട്ടാക്കി. വല്ലാത്ത അപമാനമാണ്, ആരോപണമാണ്, കള്ളച്ചരമാണ്. അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു മഹാനായ സഈദ് ഇബ്നു സൈദ് റളിയല്ലാഹു അൻഹു, ഈ പെണ്ണ് പറഞ്ഞത് കളവാണെങ്കിൽ ഈ പെണ്ണിന്റെ കാഴ്ച നീ നഷ്ടപ്പെടുത്തണമേ, അവളെ അവളുടെ ആ ഭൂമിയിൽ തന്നെ നീ കൊന്നുകളയണമേ എന്ന് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയാണ്. ഈ ഹദീസ് റിവായത്ത് ചെയ്യുന്ന റാവി പറയാണ്, ഫമാ മാതത് ഹത്താ ദഹബ ബസറുഹ, അവൾ മരിക്കുന്നതിന് മുമ്പ് അവളുടെ കണ്ണിന്റെ കാഴ്ച പോയി. വബൈനമാ ഹിയ തംശി ഫി അർദിഹ ഇദ് വഖഅത് ഫി ഹുഫ്രത്തിൻ ഫമാതത്, മാത്രമല്ല കണ്ണിന്റെ കാഴ്ച പോയി, നടക്കുമ്പോ ഒന്നും കാണാത്ത അവസ്ഥയായി അവളുടെ. അവൾ സഈദ് ഇബ്നു സൈദ് കട്ടെടുത്തു എന്ന് പറഞ്ഞ ഭൂമി, ആ ഭൂമിയിലുള്ള ഒരു കുഴിയിൽ അവർ കണ്ണ് കാണാതെ ചെന്ന് ചാടി അവിടെ തന്നെ മരിച്ചു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. മറ്റൊരു റിവായത്തിൽ കാണാം, അസാബനി ദഅവത്തു സഈദ്, ഈ പെണ്ണിങ്ങനെ പറയും, സഈദിന്റെ പ്രാർത്ഥന എനിക്ക് കൊണ്ടു എന്ന് അവർ പറയാറുണ്ടായിരുന്നു. അങ്ങനെ അവരിങ്ങനെ അവരുടെ വീടിന്റെ മുറ്റത്തോടുകൂടി നടന്നു പോകുമ്പോൾ ഒരു കുഴിയിൽ ചാടി, ആ കുഴി തന്നെയായി അവരുടെ ഖബർ എന്നാണ് ഈ ഹദീസിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന, ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസാണ്. ഇവിടെ നമ്മുടെ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഇതിലുണ്ട്. ഒന്ന്, ആ പെണ്ണ് നടത്തിയത് വല്ലാത്തൊരു ദുൽമാണ്, ആരോപണം പറഞ്ഞു, ഇല്ലാത്തത് പറഞ്ഞു, കളവ് പറഞ്ഞു, വല്ലാത്തൊരു ദുൽമാണ്. മദ്ലൂമായി സഈദ് ഇബ്നു സൈദ് മഹാനായ സഹാബി പ്രാർത്ഥിച്ചു, അല്ലാഹു തആല ദുനിയാവിൽ തന്നെ ഉത്തരം കൊടുത്തു. മാത്രമല്ല സഈദ് ഇബ്നു സൈദ് റളിയല്ലാഹു പറഞ്ഞൊരു കാര്യമുണ്ട്, ഭൂമിയിൽ നിന്നൊരു ചെറിയ അളവ് കട്ടെടുത്താൽ നാളെ പരലോകത്ത് അല്ലാഹു തആല ഈ രൂപത്തിൽ മാല ചാർത്തിക്കൊണ്ട് ഏഴ് ഭൂമിയിൽ നിന്ന് എടുത്തിട്ട് മാല ചാർത്തും എന്ന് പറഞ്ഞത് വലിയ അപമാനമാണ്, അല്ലാഹു തആല അവന് നൽകുന്ന ശിക്ഷയാണെന്നും പഠിപ്പിച്ചു. രണ്ടും പാടില്ലാത്ത കാര്യം, മറ്റുള്ള കുറച്ച് ആരോപണം പറയുക, ഇല്ലാത്തത് പറയുക, എന്ത് കാരണച്ചാലാണെങ്കിലും ഇല്ലാത്തത് പറയുന്ന സ്വഭാവം. ആ മദ്ലൂം അതിന്റെ പേരിൽ പീഡിപ്പിക്കപ്പെട്ട അപമാനിതനായിട്ടുള്ള ആള് പ്രാർത്ഥിച്ചാൽ ഉത്തരം ലഭിക്കുമെന്നുള്ളതാണ് ഇത്തരത്തിലുള്ള സംഭവങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നത്. മാത്രമല്ല ഇവിടെ ഈ പറഞ്ഞിട്ടുള്ള ഭൂമി കെട്ടെടുക്കുന്ന സ്വഭാവം അത് വലിയ ഗുരുതരമായിട്ടുള്ള വിഷയമാണ് എന്നും നമ്മൾ മനസ്സിലാക്കണം. ഇങ്ങനെ എല്ലാ നിലക്കും ഇസ്ലാം അനീതി എതിർക്കുന്നു. എത്രത്തോളം ഇസ്ലാം പഠിപ്പിക്കുന്ന മറ്റൊരു കാര്യമാണ്, ഈ മനുഷ്യരോട് ദുൽമ് കാണിക്കുന്നത് പോലെ തന്നെ ഇസ്ലാം ഹറാമാക്കിയിട്ടുള്ള കാര്യമാണ് സഹജീവികളോടും ദുൽമ് കാണിക്കാൻ പാടില്ല എന്നുള്ളത്. ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാൻ സാധിക്കും, അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമ പറയുകയാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു, ഉദ്ദിബത് ഇംറഅത്തുൻ ഫീ ഹിർറത്തിൻ ഹബസത്ഹാ ഹത്താ മാതത് ജുഅ, ഒരു പെണ്ണിന് അള്ളാഹുവിന്റെ ശിക്ഷ ലഭിച്ചു. എന്താ കാരണം? ഒരു പൂച്ചയുടെ വിഷയത്തിലാണ്. ആ പൂച്ചയെ അവൾ കെട്ടിയിട്ടു, ആ പൂച്ച വിശന്ന് ചത്തുപോയി. ഫദഖലത് ഫീഹന്നാറ, ആ പൂച്ചയുടെ വിഷയത്തിൽ അവൾ നരകത്തിൽ പ്രവേശിച്ചു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു. പൂച്ചയെ കെട്ടിയിട്ട് ആ പൂച്ച വിശന്ന് ചത്തു, അതിന്റെ പേരിൽ ആ പെണ്ണ് നരകത്തിൽ പോയി എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറയുന്നത്. ഇമാം ബുഖാരി മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസാണ്. ആ പെണ്ണ് ചെയ്ത് വല്ലാത്ത ദുൽമാണ് ആ പൂച്ചയോട് ചെയ്തത്. ഈ രൂപത്തിൽ സഹജീവികളോട് പോലും ദുൽമ കാണിക്കാൻ ഇസ്ലാം അനുവദിക്കുന്നില്ല. അത്രയും നീതിയുടെ മതമാണ് ഇസ്ലാം. അനീതി എത്രത്തോളം ഇത്രത്തോളം എതിർക്കുന്ന ഒരു മതവും വേറെയില്ല. ഇസ്ലാം നീതിയുടെ മതമാണ്. നീതി പഠിപ്പിച്ചു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇസ്ലാമിലൂടെ ജീവിച്ച ഇസ്ലാമിന്റെ ഭരണാധികാരികൾ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള നീതിമാന്മാരായ ഭരണാധികാരികൾ, ഇവരൊക്കെ സൃഷ്ടിച്ചത് ഇസ്ലാമാണ്. എല്ലാ നിലക്കും നീതി, ശത്രുക്കളോട് പോലും അനീതി കാണിക്കാൻ പാടില്ല, അക്രമം കാണിക്കാൻ പാടില്ല എന്ന് പറയുന്ന ഇസ്ലാം. അതുകൊണ്ട് സുഹൃത്തുക്കളെ, ഒരു നിലക്കും നമ്മൾ അനീതി എന്നുള്ള കാര്യം, അക്രമം, ദുൽമ എന്നുള്ള കാര്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ല. പൂർണ്ണമായി വെടിയണം. ഇനിയും ഇൻഷാല്ലാ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചില വിഷയങ്ങൾ സംസാരിക്കാറുണ്ട്. അല്ലാഹു തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. സാന്ദർഭികമായ ഒരു വിഷയം പറയാനുള്ളത്, നമുക്ക്